ഫിബ ഓൺലൈൻ മലയാളം ലൈവ് ശ്രദ്ധിക്കാൻ തയ്യാറായതിന് നന്ദി. ഇന്ന് ഞാൻ ടിബു,
എന്റെ പേരായി.
ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. നമ്മുടെ സംസ്ഥാനത്ത് ജലക്ഷാമം രൂക്ഷമായ അവസ്ഥയിൽ ആണിപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളത്. ഇപ്പോൾ നമുക്ക് മഴ ലഭിച്ചില്ലെങ്കിൽ ആളുകൾ പറയുന്ന നമ്മുടെ ഭൂഗർഭ ജലത്തിന്റെ അളവും കുറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ കാലാവസ്ഥ ഇനി ഒരു വേനൽ മഴ ലഭിച്ചാൽ ഇതെല്ലാം ശരിയാകുമായിരിക്കാം. ഈ സമയത്ത് നമ്മൾ എങ്ങനെ വെള്ളം ഉപയോഗിക്കണം, എങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നതാണ് ഇന്ന് ഇവ ഓൺലൈൻ മലയാളം ലൈവിൽ നാം പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടിവെള്ളം നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ പോലുള്ള പട്ടണത്തിൽ വളരെ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം ഉണ്ട് എന്ന് നമ്മൾ വാർത്തകളിൽ നമ്മൾ കാണുന്നു. കർണാടക വാട്ടർ സപ്ലൈ അതോറിറ്റി ആവട്ടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. നമ്മൾ കാറ് കഴുകുകയോ നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കുകയോ അതുപോലെ കൃത്രിമമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാക്കുകയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അധികമായിട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ 5000 രൂപ വരെ പിഴ ഈടാക്കുമെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും, നമുക്ക് വേനൽ തുടങ്ങുന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇത്രയും വലിയ ഒരു ജലക്ഷാമമാണ് നമ്മൾ കാണുന്നത്?
ഈ ജലക്ഷാമത്തെ കുറിച്ച് പറയാൻ ഞാനൊരു ജലവിദഗ്ധനോ ഒന്നുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് അങ്ങനെ വലിയ എക്സ്പെർട്ടീസ് ഒന്നും ഉള്ള ആളല്ല. പിന്നെ ഈ വിഷയത്തെ കുറിച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു കാരണം, എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കുന്നിൻ്റെ മുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു ജനുവരി മാസം കഴിയുന്നതോടുകൂടി വെള്ളം ഇല്ലാതെയാവും. വെള്ളത്തിന് തീ ഭയങ്കരമായ ക്ഷാമമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വെള്ളം മുഴുവൻ ഞാൻ ഏതാണ്ട് ഒരു 1 കിലോമീറ്ററിൽ താഴെ ദൂരം, നല്ല ദൂരമുണ്ട്, ഇത്രയും ദൂരെ പോയിട്ടാണ് ഞാൻ വെള്ളം കൊണ്ടുവരുന്നത്. ഒരു സൈക്കിളിന്റെ പുറകിൽ ഒരു ജാറ് വെട്ടി അത് കുന്ന് തള്ളിക്കയറണം, ചവിട്ടി കയറാൻ പറ്റില്ല, അത്ര വലിയൊരു കുന്നായിരുന്നു. ഇപ്പോഴും അതെ, അപ്പോൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് വെള്ളം തള്ളിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഏതാണ്ട് ഒരു 4-5 മാസക്കാലം എല്ലാ വർഷവും ഞാൻ ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് ഓരോ തുള്ളി വെള്ളത്തിൻ്റെയും പ്രാധാന്യം എനിക്കറിയാം. എവിടെ അതിനുശേഷം ഞാൻ ലോകത്ത് എവിടെ പോയാലും ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ ദേശത്ത് പോയാലും അവിടെ വെള്ളം നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. കാരണം ഇത് എൻ്റെ വെള്ളമല്ല, വേറെ ആരുടെയോ വീട്ടിൽ വെള്ളം പോവുകയാണ്, മോട്ടർ അടിച്ച് ഓഫ് ചെയ്യാൻ മറന്നുപോയി വെള്ളം കവിഞ്ഞു പോകുന്നതൊക്കെ കാണുമ്പോൾ, ഒരു പരിചയം ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം വെള്ളമില്ലായ്മയുടെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വെള്ളമുള്ള സ്ഥലത്ത് പോയാലും അനാവശ്യമായി വെള്ളം ചെലവഴിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാനത് ഒഴിവാക്കും. നമ്മുടെ നാട്ടിൽ വെള്ളത്തിൻ്റെ ക്ഷാമം വരുന്നതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഴയില്ലായ്മയാണ്. ഈ വർഷം നമുക്ക് മഴ കുറേ നാളുകളായിട്ട് ലഭിച്ചിട്ടില്ല, സൗത്ത് ഇന്ത്യയിൽ ഒരിടത്തും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ജലക്ഷാമം വരൾച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മഴയുണ്ടാകണം, ഒരു വേനൽ മഴയുണ്ടാകണം. ഇവിടെ 2-3 കാര്യങ്ങളാണ് നമ്മുടെ ജലക്ഷാമത്തിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ചൂട് കൂടുമ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗം കൂടും. നമ്മൾ കുടിക്കാനാണെങ്കിലും ഇപ്പോൾ കുളിക്കാനാണെങ്കിലും, തണുപ്പ് കാലത്ത് കുളിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, ചൂട് കാലത്ത് കുളിക്കണം, അത് എല്ലാവർക്കും ഒരു ആവശ്യമായിട്ട് തോന്നും. അങ്ങനെ കുളിക്കാനും ഒക്കെ വെള്ളം ധാരാളമായി ഉപയോഗിക്കും. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ദാഹം കൂടുതലാണ്, ധാരാളം വെള്ളം കുടിക്കും. അപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന എന്ത് പാനീയവും കുടിക്കാൻ ഉള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്ക് ദാഹിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ,
അതെ
ഒരല്പം വെള്ളം കിട്ടിയാൽ അതിന്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ നോക്കത്തില്ല, നമ്മൾ കുടിക്കും. പക്ഷെ ആ കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മലിനമായ കുടിവെള്ളം ഉപയോഗിച്ചാൽ കുടിച്ചാൽ അത് ഒരു പക്ഷെ അന്നേരത്തെ ദാഹം മാറ്റുമെങ്കിൽ നമ്മളെ അത് വളരെയധികം രോഗികളാക്കി, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ പല പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളും വെള്ളത്തിൽ കൂടെ പകരുന്നുണ്ട്, പല പുതിയ രോഗങ്ങളും പകരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇനി വെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ജലസ്രോതസ്സുകളുണ്ട്. എവിടെ ചില സ്ഥലങ്ങളിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്, നാട്ടിലാണ് മിക്കവാറും കിണറുകളിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. അപ്പൊ ഈ കിണറ്റിലെ നിന്ന് കിട്ടുന്ന വെള്ളം ഒരു എന്താ പറയാ, കിണറൊരു അക്ഷയ പാത്രമല്ല. നമ്മുടെ നാട്ടിലെ കിണറുകളൊന്നും ഒരു അക്ഷയ എന്ന് പറഞ്ഞാൽ എത്ര കോരിയാലും എത്ര എടുത്താലും വെള്ളം പറ്റില്ല, പറ്റാത്ത കിണർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് ശരിയല്ല. കാരണം ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം ഒരു കിണറ്റിൽ നിന്ന് എടുത്താൽ അതിൽ വെള്ളം കുറയും, അപ്പൊ അവിടത്തിൽ ഉറവകൾ വരുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ വെള്ളം എടുത്താൽ ആ കിണറ്റില് വെള്ളം വറ്റിപ്പോകാൻ സാധ്യത.
അതുപോലെ അടുത്തുള്ള പ്രദേശത്ത് എന്തെങ്കിലും പുതിയ പണികളോ അല്ലെങ്കിൽ ആ ഇതിന്റെ പരിധി കിണർ കുഴിക്കുകയോ എല്ലാം ചെയ്താലും വെള്ളത്തിന്റെ സ്രോതസ് കുറയാൻ സാധ്യതയുണ്ട്.
ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ അപകടം എന്ന് പറയുന്നത് ഈ ജലത്തിന്റെ സ്രോതസ് ഒന്ന് മലിനമാക്കി കളയുക എന്നുള്ളതാണ് ഒന്ന്. അതായത് കിണർ കെട്ടിയിടുകയില്ല, മറ്റ് ചെളി വെള്ളം മറ്റഴുക്കുകളൊക്കെ കിണറ്റിൽ വീഴാനിടയാവും, അപ്പൊ അങ്ങനെ കിണറുകൾ നശിച്ചു പോകും, വെള്ളം നശിച്ചു പോകും. പിന്നെ വേറൊന്ന്, ചില കിണറുകൾ നമ്മുടെ പുരയിടങ്ങളിലും പറമ്പിലും ഒക്കെ ഉണ്ടായിരിക്കും. വെള്ളമുള്ള സമയത്ത് നമ്മൾ ആ കിണറുകളെ ഗവനിക്കുകയില്ല, അത് തേകുകയില്ല, അത് വൃത്തിയാക്കിയിടുകയില്ല. കാരണം നമുക്കൊരു ധാരണയുണ്ട് ഈ കിണറിന്റെ ആവശ്യം വരില്ല, ഈ കിണറ്റിലെ വെള്ളം ഒരിക്കലും ഉപയോഗിക്കേണ്ടി വരില്ല എന്ന്. പക്ഷേ ജലക്ഷാമം വർദ്ധിക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ആ കിണർ നമ്മൾ വൃത്തിയാക്കിയിടുന്നത് നമുക്ക് തന്നെ നല്ലതാണ്. പക്ഷെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിണറ്റിൽ വെള്ളം എത്തുന്നത് ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന വെള്ളമൊന്നുമല്ല. ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും ഈ ഭൂമിക്കടിയിൽ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി ഒന്നുമില്ല. മഴ പെയ്ത് വെള്ളം ഭൂമിയിൽ താണ് അത് ഭൂമിക്കടിയിലുള്ള ചില സ്രോതസ്സുകളിൽ അത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അത് കിണറ്റിലെ വെള്ളമായാലും കുഴൽക്കിണറിലെ വെള്ളമായാലും വെള്ളം ഭൂമിയുടെ അപ്പുറത്തെ സൈഡിൽ അമേരിക്കയിൽ നിന്നൊന്നും വരുന്നതല്ല, നമ്മുടെ നമ്മുടെ മണ്ണിൽ വീഴുന്ന വെള്ളം മണ്ണ് വലിച്ചെടുത്ത് അത് പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന മഴവെള്ളം നമ്മുടെ മണ്ണിൽ താഴാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയാലേ അത് തീർച്ചയായും നമ്മുടെ കിണറുകളെയും മറ്റ് ജലസ്രോതസ്സുകളെയും സമ്പുഷ്ടമാക്കും. അത് നമുക്ക് വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം തരാനുള്ള സാധ്യത ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ
ചാർജാണ് അല്ലേ, ഇതൊരു റീചാർജ് ആണ് ശരിക്കും. നമ്മൾ വെള്ളം
അതേ വാക്ക് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്, അതേ വാക്ക് തന്നെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ഭൂമിക്കടിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നു എന്നതാ അത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേറെ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളത് ഈ നമ്മുടെ നാട്ടില് കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളത്തില് കൃഷിഭൂമി കിളയ്ക്കുന്ന അല്ലെങ്കിൽ ഉഴുന്ന ആ ഒരു രീതി ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഒരു കാരണം കൃഷി ഇല്ലാതെയാവുന്നതാണ്. പിന്നെ കൃഷി ചെയ്യുകയാണെങ്കിലും പല സ്ഥലങ്ങളിലും റബ്ബർ കൃഷി ചെയ്തു. അപ്പൊ റബ്ബർ കൃഷി ചെയ്യുമ്പോൾ ആ തോട്ടങ്ങൾ ഒരിക്കലും കിളക്കില്ല, അതിൽ അവിടെ അതിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഇളക്കുകയില്ല. റബ്ബർ ബോർഡ് പറയുന്ന മണ്ണ് ഇളക്കുക അതിന്റെ പേര് പൊട്ടുമെന്നാണ്. അപ്പൊ അങ്ങനെ റബ്ബറിന് നല്ലതാണെങ്കിലും അത് മണ്ണിനൊരു വലിയ ദോഷം ചെയ്യും. നമുക്കറിയാം പണ്ട് കാലത്ത് ഈ ഡിസംബർ മാസം, ആ ഡിസംബർ ജനുവരി മാസത്തിൽ എനിക്ക് തോന്നുന്നു കുംഭം മീന മാസം ആ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ പറമ്പ് കിളയ്ക്കുമായിരുന്നു, തെങ്ങിൻ പുരയിടങ്ങളൊക്കെ കിളയ്ക്കുമായിരുന്നു. അതുപോലെ കപ്പയിടുന്ന സ്ഥലമാണെങ്കിൽ അത് മണ്ണിളക്കും. അപ്പൊ ഈ മണ്ണിളക്കുമ്പോൾ ആ കാപ്പിലറി ട്യൂബ്സ് പൊട്ടി അതിൽ കൂടെ വെള്ളം ആവിയായി പോകുന്നത് കുറയും. ശരിക്കും മണ്ണ് കിളക്കുകയാണെങ്കിൽ മണ്ണിൽ നിന്നും ജലാംശം നഷ്ടപ്പെടുന്നത് നമുക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ കൃഷി ചെയ്യാത്തത് കൊണ്ട് ആരാ മണ്ണ് കിളയ്ക്കാൻ പോകുന്നത്? ഒരു കൃഷി ഇല്ലാത്ത സ്ഥലം കിളച്ച് പൈസ മുടക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആരും അത് അതിന് പോകത്തില്ല. അപ്പൊ പിന്നെ അത് അവിടുന്ന് മണ്ണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നത്. ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നു, വരൾച്ച കൂടിക്കൂടി വരുന്നതിന്റെ കാരണം അതാണ്, കൃഷി ഇല്ലാതെയായി. ഇതിനൊന്നും ഒറ്റയടിക്കുള്ള സൊല്യൂഷൻ ഇല്ല, പക്ഷെ ഇതൊക്കെയാണ് വരൾച്ചയുടെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിനെ നേരിടാനുള്ള മാർഗങ്ങളാണ് സർക്കാരും ഗവൺമെന്റ് ഇതര ഏജൻസികളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല പദ്ധതികളുണ്ട്, നദികളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്, പൈപ്പിട്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും എത്താത്ത പല സ്ഥലങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതൊന്നും എല്ലാവർക്കും ഒരുപോലെ സഹായകരമാണ് എന്ന് പറയാൻ സാധിക്കില്ല.
അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇങ്ങനെ ഒരു ലോകാരോഗ്യ BBCയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് 2 ബില്യൺ 200 കോടിയോളം ആളുകൾ ഈ ജലക്ഷാമം അനുഭവിക്കുന്നു എന്നാണ് വേൾഡ് വൈഡ് ആയിട്ട്. ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഇപ്പം ബാംഗ്ലൂർ പോലുള്ള സ്ഥലം നമ്മൾ കേട്ടു, ബാംഗ്ലൂരു 1 കോടി 4 ലക്ഷം ആളുകൾ ജീവിക്കുന്നു, ജനപ്പെരുപ്പം കൂടുന്നു അവിടെ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൂടുന്നു, ഗ്രൗണ്ട് വാട്ടർ കുറയുന്നു, ഇതൊക്കെ ഒരു കാരണമാകുകയും അല്ലേ ഇത് വെള്ളം കുറയാനൊക്കെ ഉള്ള.
അതെ, ഇതൊക്കെ ഓരോ കാരണങ്ങളാണ്. ഇപ്പൊ വളരെ നിസ്സാരം, നമ്മൾ പട്ടണത്തിൽ നോക്കിയാലേ, പട്ടണങ്ങളിൽ മണ്ണില്ലല്ലോ, എവിടെയെങ്കിലും മണ്ണുണ്ടെങ്കിൽ അവിടെ കെട്ടിടം അല്ലെങ്കിൽ റോഡുകളാണ്. അപ്പൊ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം മണ്ണിലേക്ക് താഴാനുള്ള അവസരമില്ല, അത് ഒഴുകിപ്പോവുകയാണ്. അത് ഒഴുകി വേറെ എവിടെയെങ്കിലും പോയി പ്രളയമാകുകയോ നദിയിൽ ചേരുകയോ ആണ്. ആ മണ്ണിൽ താഴേണ്ടുന്ന ആ വെള്ളം താഴാതെ പോകുന്നു. ഇതിന് പറഞ്ഞാല് നഗര പ്ലാനിങ്ങിൽ ആസൂത്രണത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഇന്ത്യയിലെ നഗരങ്ങളെ കുറിച്ച് പറയുന്നത് ഓവർഗ്രോൺ വില്ലേജസ് എന്നാണ്, അധികമായിട്ട് വളർന്നു പോയ ഗ്രാമങ്ങളാണ് ഇന്ത്യയിലെ പട്ടണങ്ങളാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കുറെ ഒരു സ്ഥലത്ത് കുറെ വീടുകൾ അല്ലെങ്കിൽ കുറെ ഫ്ളാറ്റുകൾ വന്നാല് കുറച്ച് ദൂരം മറ്റു ഫ്ളാറ്റുകളോ മറ്റു വലിയ ബിൽഡിങ്ങുകളോ ഒന്നും ഇല്ലാതെ കുറച്ച് സ്ഥലം മണ്ണായിട്ട് തന്നെ അവിടെ എന്തെങ്കിലും ഗാർഡനോ അല്ലെങ്കിൽ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് വിടുകയായിരുന്നെങ്കിൽ ഈ നഗരങ്ങളിലും ഇത്രയധികം ജലക്ഷാമം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അതല്ല സ്ഥിതി. മാത്രമല്ല ഇപ്പൊ ബാംഗ്ലൂര് പോലെയുള്ള ഒരു സിറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ അനേക തടാകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഈ തടാകങ്ങളിലൊക്കെ കെട്ടിടങ്ങളാണ്. നമ്മുടെ ബാംഗ്ലൂരിലെ ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നതിന് ഒരു തടാകത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോ ആ
തടാകത്തിലൂടെ
ഗാർഡൻ മാത്രല്ല, സിറ്റി ഓഫ് ലേക്സ് എന്നും കൂടി അറിയപ്പെടുന്നത്. അതെ, അപ്പൊ ആ ലേക്സിൽ വെള്ളം കുറെ നാള് കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ വേനൽ തീരുന്നവരെ അതിനുള്ളിൽ വെള്ളം കാണും. അത് ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ റീചാർജ് ചെയ്തുകൊണ്ടിരുന്ന, വെള്ളം കൊണ്ട് റീചാർജ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതൊക്കെ ഇല്ലാതെയായി. പിന്നെ വെള്ളത്തിന്റെ ഉപയോഗം കൂടി. ബാംഗ്ലൂർ പട്ടണത്തില് കാര്യം പറഞ്ഞാൽ ഇവിടെ ജനസംഖ്യ കൂടുകയാണ്, ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഓരോരുത്തർക്കും വെള്ളത്തിന്റെ ആവശ്യകത കുറയുകയല്ലല്ലോ, കൂടുകയാണല്ലോ.
ഈ നാട്ടില് ഈ വെള്ളം മുറ്റത്തൊക്കെ ആളുകൾ ഇന്റർലോക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് ഇടയ്ക്ക് ഒരല്പം വെള്ളം താഴാനൊക്കെ ഉള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ പലരും അത് അതിൽ ചെറിയ ചെടികളോ പുല്ലുകളോ ഒന്നും മുളച്ചു വരാതിരിക്കാൻ അതിന്റെ അടിയിൽ പ്ലാസ്റ്റിക് പാഗ് അത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരിക്കലും വെള്ളം ഇറങ്ങാത്ത രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത്. ഒരുപക്ഷെ മുമ്പേ പറഞ്ഞതുപോലെ റീചാർജ് ചെയ്യാനുള്ള ഒരു സൗകര്യമായിരുന്നു അത്, വെള്ളം സംഭരിക്കാനുള്ള. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നു.
ഇത് ഇത് ഈ ഇന്റർലോക്ക് ടൈൽസ് ഇടുന്നത് എന്തിനാണ് എന്ന കാര്യം മനസ്സിലാകാത്തവരാണ് ചെയ്യുന്നത്. ഇപ്പൊ അതൊക്കെ പറഞ്ഞ നമുക്ക് എന്താ പറയാ, നമുക്ക് നിരാശ തോന്നും, ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷെ ഇതുകൊണ്ടൊക്കെയുള്ള ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ഇവർ തന്നെയാണ് എന്നുള്ളതാണ് എന്റെ മറ്റൊരു വശം. പിന്നെ വേറൊരു കാര്യം, ഈ ജലം അമൂല്യമാണെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് കുളിക്കാനാണെങ്കിലും കഴുകാനാണെങ്കിലും എന്താവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയും. വെള്ളം വേസ്റ്റ് ചെയ്ത് കളയുന്നത് ഒരു വൃത്തിയുടെ ലക്ഷണമായിട്ട് ചില, ഒരുപാട് വെള്ളത്തിൽ ഞാൻ കുളിക്കും, ഒരുപാട് വെള്ളം ഉപയോഗിച്ചാണ് ഞാൻ തുണി അലക്കുന്നത്, ഒരുപാട് വളരെയധികം വെള്ളം കൊണ്ടത്തിലാണ് ഞാൻ പാത്രം കഴുകുന്നത് പറയുന്നത് കേട്ടാൽ അവരുടെ വൃത്തിയുടെ ലക്ഷണമായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ അത് അവരുടെ തന്നെ ദോഷത്തിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. നമ്മളിങ്ങനെ നശിപ്പിച്ച് കളയുന്ന വെള്ളം പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടും, പക്ഷെ അതൊരു വലിയ ലോങ് പ്രോസസ് ആണ്. അത് പ്രകൃതിയാണ് ഇത്രയും നാളും ചെയ്തിരുന്നത്. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന വെള്ളം നദിയിലോ അല്ലെങ്കിൽ മണ്ണിലോ താന്ന് അത് ശുദ്ധി ചെയ്യപ്പെട്ട് പിന്നീട് നമുക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൃത്രിമമായി അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അതിനൊക്കെ പരിമിതികളുണ്ട്. നന്നായിട്ട് ചെയ്താൽ നമുക്ക് വാട്ടർ ട്രീറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന വെള്ളമാക്കി മാറ്റാം, അറ്റ്ലീസ്റ്റ് കുളിക്കാനും കഴുകാനും ഒക്കെ ഉള്ള വെള്ളമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ അത് അത്ര എളുപ്പമല്ല. നമ്മുടെ രാജ്യത്തെ സ്ഥിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്യാനൊക്കെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം നമുക്കുള്ള വെള്ളം പരമാവധി വിവേകത്തോടെ ഉപയോഗിക്കുക, വെള്ളം പാഴാക്കി കളയാതിരിക്കുക എന്നുള്ളതാണ്.
നമ്മള് വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് വീടിനകത്ത്. നമ്മള് പാത്രങ്ങൾ കഴുകാനും ഒക്കെ നമ്മൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കുക. അത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതിനെ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുമല്ലോ അല്ലേ?
അങ്ങനെ ചെയ്താൽ നല്ലത്. ഇപ്പൊ ടാപ്പിൽ ചില അക്സസറീസ് ഒക്കെ പിടിപ്പിച്ച് വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. വെള്ളം കുറച്ചും കൂടെ സ്പ്രെഡ്, പാത്രം കഴുകുന്നിടത്താണെങ്കിൽ എയർ ബബിൾസ് ആഡ് ചെയ്യും, അപ്പൊ കൂടുതൽ വെള്ളം പാത്രത്തിൽ വെട്ടെന്ന് പറ്റും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കഴുകാൻ സാധിക്കും. പിന്നെ പറ്റുന്ന ഒരു കാര്യമാണ് ഷവർ ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്കൊരു തെറ്റായ ധാരണ ഉണ്ട്, ഷവർ ഉപയോഗിച്ച് ഒരുപാട് വെള്ളമാകുന്നു. അത് ശരിയല്ല. ഷവർ ഉപയോഗിച്ചാൽ വസ്ത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും. ഷവറിന് അധികം വെള്ളം വേണം. പിന്നെ മറ്റൊരു കാര്യം, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചൊരു ബോൾഡായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഞാന് ഒരു 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 ഫാക്ടറിയിൽ, കോയമ്പത്തൂരിലുള്ള ഒരു ഫാക്ടറിയിൽ അവർ പരീക്ഷിച്ചു നോക്കിയ ഒരു കാര്യം ഞാൻ കേട്ടതാണ്. അവിടെ വെള്ളത്തിന് ക്ഷാമമുണ്ട്. അവരുടെ ഒരു ക്യാൻറ്റീനിൽ രണ്ട് 800 പേര്, 600, 700, 800 അത്രയും അധികം ആളുകൾ അവരുടെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കും ഒരേ സമയത്ത്. വലിയൊരു ക്യാൻറ്റീൻ. അപ്പൊ അവിടെ പറയാതെ തന്നെ അറിയാലോ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം. കുക്ക് ചെയ്യാൻ മാത്രമല്ല ക്ലീനിങ്ങിനും, പിന്നെ ഇത്രയും ആളുകൾ കൈ കഴുകാനും വെള്ളം വേണം. അപ്പോ ആ ഫാക്ടറിയിൽ വെള്ളത്തിന്റെ ക്ഷാമം വന്നതോടെ അവരൊരു കാര്യം എൻഫോഴ്സ് ചെയ്തു. അവിടെ ക്യാൻറ്റീനിൽ ഭക്ഷണം സൗജന്യം അല്ലെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റിലാണ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നത്. പക്ഷെ ഒരു നിബന്ധന, ആ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാവുള്ളൂ, കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത് നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഈ കാര്യം എൻഫോഴ്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. നമ്മളെന്താ യൂറോപ്പിൽ നിന്ന് വന്നതാരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ അവരത് എൻഫോഴ്സ് ചെയ്ത് എല്ലാവരും സ്ഥിരമായ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജലത്തിന്റെ ഉപയോഗം ഏതാണ്ട് മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു. ഇത് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു നേരം. അവരങ്ങനെ ചെയ്യാൻ കാരണം, അവർ നോക്കിയപ്പോൾ ഒരാള് കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ മൂന്നിലൊന്നു പോലും സ്പൂണും ഫോർക്കും കഴുകാൻ വേണ്ട. ഇനി അതൊരു ഡിഷ് വാഷറിലാണ് ചെയ്യുന്നതെങ്കിൽ അത്രയും പോലും വെള്ളം വേണ്ട. അപ്പൊ അവര് വളരെ ബോൾഡായിട്ടൊരു സ്റ്റെപ്പ് എടുത്തു. വെള്ളം ഇല്ല, അപ്പൊ നമ്മൾ വെള്ളം സേവ് ചെയ്തേ പറ്റൂ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്കത് ചെയ്തു പറയും. എനിക്ക് 4 ബക്കറ്റ് വെള്ളം തലയിൽ കൂടെ ഒഴിച്ചാലേ കുളിയാവുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
നാളത്തേക്കുള്ള നമ്മുടെ ഒരു സ്രോതസ്സാണ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ കരുതലാണ് നമ്മളത് നശിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
മാത്രമല്ല നമ്മുടെ വെള്ളമില്ലാതെയോ
അടുത്ത
തലമുറ അതിനുവേണ്ടി വില കൊടുക്കേണ്ടി വരും.
പ്രത്യേകിച്ച് നമ്മുടെ മുമ്പുള്ള ഒരു തലമുറ ഇത്രയും കാര്യങ്ങൾ അവര് സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ കുറെയെങ്കിലും ജലക്ഷാമത്തിൽ നിന്നും ഒക്കെ ഒഴിവുള്ളത്.
ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താ ഞാൻ പറയാം എന്റെ കാരണം എന്താന്ന്. നമുക്ക് മുമ്പുള്ള തലമുറ ഇത്രയധികം ജലക്ഷാമം അനുഭവിച്ചിട്ടില്ല. അതിന്റെ കാരണം അന്ന് നല്ല ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ തലമുറയിലുള്ള കുട്ടികൾ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും തോട്ടിൽ പോയി കുളിച്ചിട്ടുണ്ട്. തോട്ടിലോ ചെറിയ പുഴകളിലോ ഒക്കെ പോയി കുളിച്ചിട്ടുള്ളത്, കുളങ്ങളിലൊക്കെ പോയി കുളിച്ചിട്ടുള്ളവരാണ്. അന്ന് ആ കുളങ്ങളിൽ കുളിക്കാമായിരുന്നു, അവിടെ വെള്ളം മലിനമല്ലായിരുന്നു. ഇന്നങ്ങനെയല്ല സ്ഥിതി. അപ്പോ അവരുടെ അതുപോലെ തന്നെ അവർക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കിണറുകളിൽ വറ്റാത്ത കിണറുകൾ ഉണ്ടായിരുന്നു, വെള്ളം കോരിയെടുത്താൽ കിണന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു. കോരിയെടുത്ത് ഇഷ്ടം പോലെ അവർ ചെലവാക്കുന്നത്. അപ്പൊ അവർക്ക് വെള്ളം പരിമിതമായി ഉപയോഗിക്കണമെന്നുള്ള ഒരു ധാരണയേ ഇല്ലായിരുന്ന ആളുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് സ്ഥിതി അതല്ല. ഇന്ന് ആർക്കും അതുപോലെ വെള്ളം കളയാനില്ല. നമ്മൾ ബാംഗ്ലൂരുള്ള ആളുകൾ വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണ്. വില കൊടുത്ത് വാങ്ങുന്ന വെള്ളം വെറുതെ കളയാൻ ആരെങ്കിലും സമ്മതിക്കുമോ? എന്നാൽ നമുക്ക് മുമ്പുള്ള തലമുറയിലുള്ള ആളുകൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, കുപ്പിയിൽ വെള്ളം വാങ്ങുന്നു പറഞ്ഞപ്പോ എനിക്ക് അതിശയവും ചിരിയും വന്നു. വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണ്. പക്ഷെ ഇന്ന് അതൊരു തമാശ അല്ല, അത് ആളുകള് നോർമൽ തിങ് അല്ലേ.
അതെ,
വെള്ളം വില കൊടുത്ത് മേടിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് അതിശയം തോന്നി. ഞാൻ ഓർക്കുന്നുണ്ടത്. അപ്പൊ അങ്ങനെ ഒരു തലമുറയായിരുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്നത്. അവര് ധാരാളം വെള്ളം ഉപയോഗിക്കും, അവർക്ക് വെള്ളം നിയന്ത്രിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സ്രോതസ്സുകൾ കുറഞ്ഞു, ആവശ്യം കൂടി, ജലത്തിന്റെ ദൗർലഭ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ തലമുറ മാറിയേ പറ്റൂ. പഴയ തലമുറ ഇനി അവരിനി അധികം വെള്ളം കളയുകയല്ലോ. പുതിയ തലമുറയല്ലേ ഇനി വെള്ളം ഉപയോഗിക്കാൻ പോകുന്നു.
തീർച്ചയായിട്ടും ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് ടാങ്കറിൽ 60% ആളുകളും വാട്ടർ ടാങ്കിൽ വെള്ളം വില കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളാണ് പട്ടണത്തിലുള്ളത് എന്നാണ് കണക്ക്. നമ്മള് 600 രൂപയിൽ നിന്നും അത് 1200-2000 രൂപ വരെ കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഒരിക്കലും അവർ കളയാൻ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കുകയില്ല എന്നാണ്. നമ്മുടെ വെള്ളം ജലക്ഷാമം ഉണ്ടാകാനുള്ള ഒരു കാരണം ചൂട് കൂടിയതാണെന്ന് പറയും. എന്നാൽ ഈ ചൂട് കൂടുന്ന ഈ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നതിൽ നമ്മൾ പരിമിതി കാണിച്ചാൽ അത് നമ്മളെ കൂടുതൽ ദോഷമായിട്ട് ബാധിക്കില്ലേ?
ഒരു മനുഷ്യൻ ഒരു ദിവസം എന്തുമാത്രം വെള്ളം കുടിക്കും? സാധാരണഗതിയിൽ ആളുകൾ 1-2 ലിറ്റർ വെള്ളത്തിൽ കൂടുതലും 2 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുള്ളൂ. കാരണം നമ്മുടെ ഭക്ഷണത്തിലും കുറെ വെള്ളം ഉണ്ടല്ലോ. അതുകൊണ്ട് കുടിക്കുന്ന കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഒരു വലിയ വലിയ വലിയൊരു കൺസെപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ വെള്ളം നമ്മൾ പാഴാക്കുന്നത് കുളിക്കാനും അലക്കാനും കഴുകാനുമാണ്. പിന്നെ കാറ് കഴുകുക, ചിലർക്കൊക്കെ എല്ലാ ദിവസവും കാറ് കഴുകുക എന്നുള്ള ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ. എനിക്ക് കാറൊക്കെ ഉണ്ട്, എനിക്ക് കാറ് കഴുകി തരാൻ ഒരാളുണ്ട്, അതൊന്ന് ഷോ ഓഫ് ചെയ്യാം. വാസ്തവം പറഞ്ഞാൽ അത് വെള്ളത്തിന് മാത്രം, വെള്ളം നശിപ്പിക്കുമെന്ന് മാത്രമല്ല, അത് കാറിന് നല്ലതല്ല, അത് പലരും മനസ്സിലാക്കുന്നില്ല. എനിവേ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വെള്ളം നശിപ്പിച്ച് കളയുന്നത്.
ഈ ചൂട് കൂടുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ചർച്ചയിലൊന്ന് ചിന്തിച്ചു തന്നെ.
ചൂട് കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ ഹീറ്റ് സ്ട്രോക്ക്, സൂര്യാഘാതം എന്നല്ലേ പറയുന്നത്, അത് പണ്ട് കാലത്തൊന്നും ഹീറ്റ് വേവ്, അത് ഹീറ്റ് വേവ് അല്ല, ഹീറ്റ് വേവ് കൊണ്ട് ഉണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക്, അതായത് പെട്ടെന്ന് ആളുകൾക്ക് ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടായി, ഡീഹൈഡ്രേഷൻ ഉണ്ടായി, ബോധം കെട്ട് വീഴും, അത് അപകടകരമായ നിലയിൽ ആയിത്തീരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലും കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് ഉണ്ടാകാൻ സാധ്യത കുറവായിരുന്നതിന്റെ ഒരു കാരണം നമ്മുടെ നാട്ടിലെ ഹ്യൂമിഡിറ്റി ആണ്. നമുക്ക് ചൂട് തോന്നുമ്പോൾ നമ്മൾ വേർക്കും, വേർക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം കുടിക്കണം എന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ദാഹം തോന്നുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് അങ്ങനെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കും. പക്ഷെ മറ്റൊരു കാര്യം, നമ്മൾ ചൂടത്ത് കണ്ടമാനം ഇങ്ങനെ എക്സ്പോസ്ഡ് ആയാൽ, വെയിലത്ത് നിന്ന് കുറെ സമയം പണിയുക അല്ലെങ്കിൽ എന്തെങ്കിലും അധ്വാനമുള്ള കാര്യമൊക്കെ ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുത്താൻ ഇടയാവും. അപ്പൊ അതിന് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം, രാവിലെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റെങ്കിൽ ചെയ്യുക, ചൂട് ആകുന്നതിന് മുമ്പ് ജോലി ചെയ്യുക. പിന്നെ ചൂട്, നല്ല ചൂടുള്ള സമയത്ത് പുറത്തുള്ള ജോലികൾ ഒഴിവാക്കുക, എന്നിട്ട് ബാക്കി ജോലി വൈകുന്നേരം. ചില വളരെ ചൂടുള്ള രാജ്യങ്ങളിൽ വേനൽക്കാലത്ത് പുറത്തുള്ള ജോലികൾ നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പൊ തൊഴിലാളികൾ നമ്മൾ ഹയർ ചെയ്താലും അവർ രാവിലെ ഒരു 11 മണിയോ 11:30 വൈകുന്നേരം 3:30 വരെ ജോലി ചെയ്യാൻ പാടില്ല, പുറത്ത് ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് അവർ ചെയ്യുന്നത്, അവർ രാവിലെ ജോലി തുടങ്ങും, വളരെ നേരത്തെ ജോലി തുടങ്ങിയിട്ട് 11 മണിയാകുമ്പോഴേക്കും അവർ ജോലി അവസാനിപ്പിച്ചിട്ട് പിന്നെ ബാക്കി ജോലി വൈകുന്നേരങ്ങളിൽ ചെയ്യും. നമുക്ക് അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് തന്നെ പോയി ആ ജോലി ചെയ്യണമെന്നില്ല, കുറച്ച് നേരത്തെ എഴുന്നേറ്റ് തണുപ്പുള്ളപ്പോൾ അത് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു സ്മാർട്ടായിട്ട് നമ്മുടെ സമയം ഉപയോഗിക്കുന്ന ഒരു ഒരു കാര്യമാണ്.
പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്, പരീക്ഷകളൊക്കെ നേരത്തെ ആക്കി സ്കൂളുകളൊക്കെ നേരത്തെ അടയ്ക്കാനും ഒക്കെ ഉള്ള ക്രമീകരണങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. മറ്റ് ഇതിനോടനുബന്ധിച്ച് കൂടുകൂടും നമ്മുടെ ഭക്ഷണത്തിൽ
ഭക്ഷണത്തിൽ വേനൽക്കാലത്ത് കിട്ടുന്ന ഭക്ഷണ പഴങ്ങൾ കഴിക്കുക, അന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് പ്രകൃതിയുടെ ഒരു നിയമമല്ല, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് ആ സമയത്ത് ആ സീസണിൽ ഉണ്ടാകും, അത് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വേനൽക്കാലത്ത് വളരെയധികം പഴങ്ങളുണ്ടല്ലോ, പൈനാപ്പിൾ, അതുപോലെ പഴമുണ്ട്, അതുപോലെ തണ്ണിമത്തനുണ്ട്, മാമ്പഴം ഉണ്ടാവും, ചക്കയുണ്ടാവും. ഈ പഴങ്ങളിലൊക്കെ നല്ല ജലാംശമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ജലാംശവും ഇത് നൽകും. ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, കൂടുതലായിട്ട് ഉൾപ്പെടുത്താം.
അതുപോലെ തന്നെ ഇപ്പോൾ നാം നേരിടുന്ന മറ്റൊരു പ്രശ്നം, ഈ ജലക്ഷാമം കൂടിയതുകൊണ്ട് കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ഓരോ ദിവസത്തെ വാർത്തകളിലും കണ്ടുവരികയാണ്. അവിടെയുള്ള ജലസ്രോതസ്സുകൾ,
അത് ജലസ്രോതസ് മാത്രമല്ല ഭക്ഷണവുമുണ്ട്. അതൊക്കെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്റെ അഭിപ്രായം, പല രാജ്യങ്ങളിലും ചെയ്യുന്നത് പോലെ ഒരു പ്രത്യേക സീസണിൽ ചില മൃഗങ്ങളെ വേട്ടയാടാനുള്ള ലൈസൻസ് ഒരാളുകൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മാന്റെ സംഖ്യ കൂടിയാൽ അത് വാസ്തവത്തിൽ കൂടുതൽ പുല്ലുകളും പച്ചച്ചെടികളും തിന്ന് വനം നശിക്കാനിടയാവും. അപ്പൊ അതിന് പകരം മാസത്തിൽ ഒരു ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ മാസം മാനുകളെ വെടിവെക്കാനുള്ള അവസരം കൊടുത്താൽ അതിൻ്റെ സംഖ്യ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. നമ്മളിവിടെ രണ്ട് മാസത്തേക്ക് വെടിവെക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ ആ രണ്ട് മാസം കൊണ്ട് മിക്കവാറും നമ്മുടെ നാട്ടിലെ മൃഗങ്ങളെല്ലാം തീരും. മാത്രമല്ല, ഈ രണ്ട് മാസം കൊണ്ടൊന്നും ഇത് ഈ വെടിവെപ്പ് അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ കൊല്ലുന്നത് തീരാനും പോകുന്നില്ല.
അല്ല, അതാണ് ജലസ്രോതസ്സൊക്കെ ഉണ്ടാക്കുകയും അവരുടെ ഭക്ഷണ സാധനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ എവിടെയോ അങ്ങനെ ഒരു പുതിയ ക്രമീകരണം ചെയ്തു എന്ന് കേട്ടു.
പക്ഷെ ഇതിന്റെ ഫലമൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കാട്ടിൽ പോയി കുഴി കുഴിച്ച ഉടനെ ആന അവിടെ പോയി കുഴി, എനിക്ക് മനുഷ്യന്റെ കിണർ വേണ്ട, സ്വന്തം കിണർ മതി ആന ചിന്തിക്കോ, അല്ലെങ്കിൽ ബോർഡ് വെച്ച് കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഈ മൃഗങ്ങളെയൊക്കെ നമ്മുടെ പരിധി പഠിപ്പിക്കുക, നമ്മുടെ നിയമം അവർ അനുസരിക്കുക, അതൊന്നും നടപ്പുള്ള കാര്യമല്ല. അതൊന്നും അത്ര പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളം മാത്രമല്ലല്ലോ, വെള്ളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മൃഗങ്ങള് നാട്ടിൽ വരുന്നത്, ഭക്ഷണത്തിന് വേണ്ടി കൂടിയാണ്. അത് എത്രയോ സ്ഥലങ്ങളില് മൃഗങ്ങൾ വന്ന് കൃഷി നശിപ്പിക്കുന്നു, അത് വെള്ളത്തിനല്ലല്ലോ. ഇപ്പൊ കപ്പ നട്ടാൽ ഒരു കഷണം കിഴങ്ങ് പോലും ആളുകൾക്ക് കിട്ടുകയില്ല. ചില സ്ഥലങ്ങളിൽ തെങ്ങിൽ നിന്ന് ഒരു കഷ ഒരു തേങ്ങ പോലും കിട്ടില്ല, മുഴുവൻ കുരങ്ങ് വന്ന് കുറച്ചുകൊണ്ട് പോകും, അത് വെള്ളത്തിനല്ലല്ലോ.
ഇതും കൂടെ അത് ഈ ജലക്ഷാമം കൂടെ ഇതിനെ ബാധിക്കുന്നു എന്ന് കണക്ക് വാർത്തകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മള് കുടിക്കാൻ ഉള്ള കുടിവെള്ളം വളരെ സുരക്ഷിതമായിരിക്കണം. അതുപോലെ ശുദ്ധജലം ഉപയോഗിച്ച് നമ്മള് ഭക്ഷണം പാകം ചെയ്യാനും കുടിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ചൂട് കാലത്ത് നമ്മൾ കിട്ടുന്ന ദാഹിച്ചു കഴിഞ്ഞാൽ എന്തും കുടിക്കും, അത് പിന്നീട് നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാകും. അതുകൊണ്ട് ശുദ്ധജലം മാത്രം കുടിക്കുവാനായിട്ട് ശ്രമിക്കുക, അത് ഉറപ്പു വരുത്തുക. നമ്മുടെ ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ, നാന്നുമ്പ് പറഞ്ഞ പോലെ വെള്ളം വീണ്ടും റീചാർജ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാക്കുക, നമ്മുടെ വെള്ളം പാഴാക്കാതെ കിട്ടുന്ന ആ വെള്ളം അത് വളരെ നന്നായിട്ട് കുറച്ച് ഉപയോഗിക്കത്തക്ക രീതിയിൽ, അടുക്കളയിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും വെളിയിലാണെങ്കിലും ഏതെങ്കിലും പൈപ്പോ അങ്ങനെയുള്ള ലീക്കേജ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ കുറച്ച് വെള്ളം ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ നേടുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. തീർച്ചയായിട്ടും ശുദ്ധജല ദൗർലഭ്യം നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമുക്ക് അതിനെ അതിജീവിക്കുവാൻ വേണ്ടി വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അതോടൊപ്പം ഈ പൊള്ളുന്ന വെയിലത്ത് വെള്ളം കുടിക്കുവാനും നിർജ്ജലീകരണം പോലുള്ള ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ആ സമയത്ത് അതിന് അനുസരിച്ചുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഫിബ ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഈ ഒരു വേനൽക്കാലം വരുന്നതേ ഉള്ളൂ, നമുക്കൊരു വേനൽ മഴയൊക്കെ ലഭിച്ച ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലഭിക്കട്ടെ, അങ്ങനെ ഉണ്ടാകട്ടെ നമുക്കും ആഗ്രഹിക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ info@fibaonline.org എന്ന ഇമെയിൽ ID ഉപയോഗിക്കുക.